വചന പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ദൈവത്തിന്റെ വചനം പ്രാർത്ഥനാപൂർവം നമ്മൾ പഠിക്കണം. ഇന്നും 25-ാമത്തെ സങ്കീർത്തനം 4-ഉം 5-ഉം വാക്യങ്ങൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പഠനം ആരംഭിക്കാം. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. കർത്താവ് തന്റെ സത്യത്തിലേക്ക് നമ്മളെ നയിക്കും. ദൈവ വചനം പ്രാർത്ഥനാപൂർവം നമ്മൾ പഠിക്കണം. എഴുതപ്പെട്ട ദൈവവചനമാണ് ബൈബിൾ എന്ന് നമ്മൾ കണ്ടു. ബൈബിളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഈ പുസ്തകം എഴുതപ്പെട്ടത് ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ചാ വിഷയമാക്കുക. ദൈവത്തിന്റെ വചനം മനുഷ്യന്റേതായ വാക്കുകളിൽ എഴുതപ്പെട്ടതാണെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കണം. ദൈവം മനുഷ്യനോട് സംസാരിക്കുന്നത് മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിലാണ്, അവരുടേതായ ഭാഷകളിൽ. ദൈവത്തിന്റെ വചനം മാംസം ധരിച്ച് മനുഷ്യനായി തീർന്നു യേശു ക്രിസ്തുവിൽ. യേശു മനുഷ്യനായി തീർന്നപ്പോൾ ഒരുപാട് പരിമിതികൾ ഏറ്റെടുത്തു. ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യവത്കരിച്ച് ദാസന്റെ രൂപം സ്വീകരിച്ചെന്നും മനുഷ്യനായി തീർന്നുവെന്നും ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ കാണും. ദൈവത്തിന്റെ വചനം മനുഷ്യനായി അവതരിച്ചപ്പോൾ ബലഹീനതകൾ പരിമിതികൾ ഏറ്റെടുത്തതുപോലെ ദൈവത്തിന്റെ വചനം മനുഷ്യന്റേതായ ഭാഷയിൽ ലിഖിത രൂപത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെതായ പരിമിതികളും പ്രത്യേകതകളും ഉണ്ടാവും. അതുകൊണ്ട് ഈ പുസ്തകം നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ആ പുസ്തകത്തിന്റെ ചില പ്രത്യേകതകൾ ഓർത്തിരിക്കുന്നത് ആവശ്യമാണ്. ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ബൈബിൾ എഴുതപ്പെട്ട ഭാഷയെക്കുറിച്ചുള്ളതാണ്. പഴയ നിയമം യഹൂദരുടെ അന്നത്തെ സംസാര ഭാഷയായിരുന്ന ഹീബ്രു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. പിന്നീട് ഹീബ്രു ഭാഷയ്ക്ക് പകരം അരമായ ഭാഷ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ചില ബൈബിൾ ഭാഗങ്ങൾ അരമായ ഭാഷയിലും വിരചിതമായി. പുതിയ നിയമം മുഴുവനും അന്ന് പാശ്ചാത്യ ലോകത്ത് സംസാര ഭാഷയായിരുന്ന ഗ്രീക്ക് ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ടാവും. ഭാഷ സംസാരിക്കുന്ന വ്യക്തികൾക്ക് അവരുടേതായ ചിന്താരീതികളുണ്ട്, ആചാരമര്യാദകളുണ്ട്, ആദർശങ്ങളുണ്ട്. അവർ ആശയം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമങ്ങളുണ്ട്, അവരുടെ പ്രപഞ്ച വീക്ഷണമുണ്ട്. ഇതെല്ലാം ഭാഷയിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ബൈബിൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതുകൊണ്ട് മാത്രം അതിന്റെ അർത്ഥം നമുക്ക് പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഭാഷയുടെ പ്രത്യേകതകൾ? അന്നത്തെ മനുഷ്യരുടെ സംസാര രീതി എന്തായിരുന്നു? അന്നത്തെ മനുഷ്യരുടെ ആചാരമര്യാദകൾ, അവരുടെ പ്രപഞ്ച വീക്ഷണം, ഇതൊക്കെ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയെങ്കിലേ ബൈബിള് അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട 3 ചോദ്യങ്ങളുണ്ട്. 1, ദൈവം എന്താണ് വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചത്? 2, വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ വാക്യങ്ങളിലൂടെ എന്താണ് പറയുന്നത്? 3, ഇന്ന് ഈ ബൈബിൾ വായിക്കുന്ന നമ്മോട് ഈ ബൈബിളിലൂടെ ദൈവം എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു? അപ്പോൾ അന്ന് എന്തു പറഞ്ഞു, വിശുദ്ധ ഗ്രന്ഥകാരൻ എന്ത് മനസ്സിലാക്കി എന്ത് പറഞ്ഞു, ഇന്ന് നമ്മളോട് എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ആദ്യത്തെ 2 പടികൾ കടക്കാതെ ഇന്ന് എന്നോട് എന്താണ് സംസാരിക്കുന്നത് ചോദിച്ചാൽ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ആശയങ്ങളും നമ്മൾ ബൈബിളിലേക്ക് കൊണ്ടുവരികയായിരിക്കും ചെയ്യുക. ബൈബിൾ നമ്മോട് പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പകരം. അതുകൊണ്ട് ബൈബിൾ പഠനം ആവശ്യമാണ്. ആദ്യമേ ഭാഷയുടെ കാര്യമെടുത്ത് നോക്കുക. ഹീബ്രു ഭാഷ ഒരു സെമിറ്റിക് ഭാഷയാണ്. സെമിറ്റിക് ഭാഷയ്ക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. 1, അതിൻ്റെ പരിമിതമായ വാക്ക് സമ്പത്താണ്. ചുരുക്കം വാക്കുകളെ ഹീബ്രു ഭാഷയിലുള്ളൂ. വാക്കുകളുടെ എണ്ണം പരിമിതമായതുകൊണ്ട് ആശയങ്ങൾ അവതരിപ്പിക്കാൻ പ്രത്യേക രീതിയിലാണ് ഉപയോഗിക്കുക. അമൂർത്ത യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിക്കാൻ വേണ്ടി സമൂർത്തമായ ഭാഷ ഉപയോഗിക്കും. പലപ്പോഴും ചിത്രങ്ങളുടെ രീതിയിൽ, ഉപമകളിലൂടെയൊക്കെയാണ് ആശയങ്ങൾ അവതരിപ്പിക്കുക. ഒരു സംഗതി അതിൻ്റെ ഏറ്റവും പരമമായ രീതിയിൽ മനോഹരമാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ പരിശുദ്ധമാണെന്ന് പറയാൻ അവർക്ക് പ്രത്യേക വാക്കുകളില്ല. അതുകൊണ്ട് 3 തവണ ആവർത്തിക്കുക. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് 3 തവണ ആവർത്തിക്കുന്നത് കൊണ്ട് പരമപരിശുദ്ധനാണ്, ഏറ്റവും വിശുദ്ധനാണ് എന്ന അർത്ഥമാണ് ഉണ്ടാവുക. അതുപോലെ വാക്കുകളുടെ പ്രത്യേകതകൾ പലതുമുണ്ട്. രണ്ടാമത്തേത് അവരുടെ പ്രപഞ്ച വീക്ഷണമാണ്. അവരെപ്രകാരമാണ് പ്രപഞ്ചത്തെ കണ്ടിരുന്നത്? അന്ന് നിലവിലിരുന്ന പ്രപഞ്ച വീക്ഷണം അതേപടി സ്വീകരിച്ചുകൊണ്ടാണ് ദൈവം സ്വയം വെളിപ്പെടുത്തുക. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ആകാശം, ഭൂമി, പാതാളം, ഇങ്ങനെ മൂന്ന് ഘടകങ്ങളായി തിരിച്ചുകൊണ്ടാണ് പ്രപഞ്ചത്തെ അവർ കണ്ടിരുന്നത്. മുകളിൽ ആകാശം, താഴെ ഭൂമി, ഭൂമിക്ക് താഴെ പാതാളം. ആകാശം, ഭൂമി, പാതാളം, ഇങ്ങനെ ഒരു പ്രപഞ്ചഘടന. നടുവിലാണ് ഭൂമി. ഈ ഭൂമിക്ക് മുകളിലുള്ള ആകാശത്തിലാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ സ്ഥിതി ചെയ്യുക. ഭൂമിയെ കേന്ദ്രമായി അവർ കണ്ടിരുന്നു. ജിയോ സെൻട്രിക് കോസ്മോളജി എന്ന് വേണമെങ്കിൽ പറയാം. ഭൂമിയെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ള പ്രപഞ്ചവീക്ഷണം. നിശ്ചലമായി നിൽക്കുന്ന ഭൂമിക്ക് ചുറ്റും ആകാശത്തിലൂടെ ചരിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ്. അപ്പൊ ഇങ്ങനെയാണ് പ്രപഞ്ചത്തെ അവർ കണ്ടിരുന്നത്. ഭൂമിക്ക് താഴെ പാതാളമുണ്ട് എന്ന് വിചാരിച്ചിരുന്നു. പാതാളത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് സംസാരിക്കുന്നതാവും. അപ്പോൾ ഭൂമിയെക്കുറിച്ചുള്ള ഈ കാഴ്ചപ്പാട്, ഭൂമി കേന്ദ്രമായി നിൽക്കുമ്പോൾ ആകാശം മുകളിലും പാതാളം താഴെയുമായി നിൽക്കുന്ന സാഹചര്യത്തിൽ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇന്ന് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ശാസ്ത്രവും ബൈബിളും തമ്മിൽ സംഘട്ടനത്തിൽ പെട്ട സാഹചര്യങ്ങളുമുണ്ട്. ആ പ്രപഞ്ച വീക്ഷണം അഥവാ പ്രപഞ്ചത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് ദൈവിക വെളിപാടിന്റെ ഭാഗമല്ല. മുകളിൽ ആകാശമാണെന്നും താഴെ ഭൂമിയാണെന്നും അതിന് താഴെ പാതാളമാണെന്നുമുള്ള കാര്യം ദൈവിക വെളിപ്പെടുത്തലിന്റെ അല്ലെങ്കിൽ ആവിഷ്കൃത സത്യത്തിന്റെ ഭാഗമല്ല. അന്ന് നിലവിലിരുന്ന ഒരു പ്രപഞ്ച വീക്ഷണത്തെ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ അതേപടി സ്വീകരിച്ചുകൊണ്ട് ദൈവിക സത്യങ്ങൾ ആവിഷ്കരിക്കുകയാണ് ചെയ്യുക. പ്രപഞ്ച വീക്ഷണത്തെ പോലെ തന്നെ അന്നത്തെ സംസാര രീതി, ആശയങ്ങൾ ആവിഷ്കരിക്കാൻ ഉപയോഗിച്ചിരുന്ന മാധ്യമം, ഇതും പ്രത്യേകം നമ്മൾ കണക്കിലെടുക്കണം. ഓരോ ജനതകൾക്കും അവരുടേതായിട്ടുള്ള സംസാര രീതികളുണ്ട്. ഓരോ ജനതകൾക്കും അവരുടേതായ ആചാരമര്യാദകളുണ്ട്. സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ ആചാരങ്ങൾ. ഉദാഹരണത്തിന്, റൂത്തിന്റെ പുസ്തകം 4:7 ഒരു പ്രത്യേക സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ദാവീദിന്റെ മുത്തശ്ശിയാണ് റൂത്ത്. റൂത്തിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ബോവാസ് അതിനുവേണ്ടി നടത്തിയ ശ്രമങ്ങൾ റൂത്തിന്റെ പുസ്തകം 4:7 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 7 വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചുകൊള്ളുക. ബോവാസിന്റെ ബന്ധു പറഞ്ഞു, എനിക്കത് സാധ്യമല്ല. വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലവിലിരുന്ന നിയമം ഇതാണ്. ഇടപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരാൾ തന്റെ ചെരിപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും. ഇതായിരുന്നു ഇസ്രായേലിന്റെ നടപ്പ്. അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തന്റെ ചെരുപ്പൂരി. ചെരുപ്പ് ഊരുക എന്നത് അല്ലെങ്കിൽ ചെരുപ്പ് കൈമാറുക എന്നത് ഇന്ന് മുദ്രക്കടലാസിൽ എഴുതി രജിസ്റ്റർ ചെയ്യുന്നതിന് തുല്യമാണ്. ഈ ആചാരം നമുക്കറിയില്ല എങ്കിൽ ചെരുപ്പൂരി എന്ന് പറയുമ്പോൾ ഒക്കെ അർത്ഥം മനസ്സിലാവില്ല. ആമോസിന്റെ പുസ്തകത്തിൽ 2:10 ഇങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവരുളി ചെയ്യുന്നു, ഇസ്രായേൽ ആവർത്തിച്ച് ചെയ്ത അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ പിൻവലിക്കുകയില്ല. അവർ നീതിമാന്മാരെ വെള്ളിക്ക് വിൽക്കുന്നു, ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെയും. ഒരു ജോഡി ചെരുപ്പിന് സാധുക്കളെ വിൽക്കുന്നു എന്ന് ആമോസ് പറയുമ്പോൾ അടിമകൾക്ക് അത്രമാത്രം വില കുറവായിരുന്നു എന്ന സൂചന ഉണ്ടാകാം. പക്ഷെ അതിനേക്കാൾ ഉപരി ചെരുപ്പ് കൈമാറിക്കൊണ്ട് നടത്തുന്നത് നിയമാനുസൃതമായ ഒരു വ്യവഹാരമായി കരുതിയിരുന്നു. മനുഷ്യൻ മനുഷ്യനെ അടിമയായി അടിമച്ചന്തയിൽ ലേലം ചെയ്ത് വിൽക്കുന്നത് നിയമത്തിന്റെ സാധുതയോടുകൂടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ള ആചാരങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ, അന്ന് നിലവിലിരുന്ന ആചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ ബൈബിളിലൂടെ ഗ്രന്ഥകാരൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ഗ്രഹിക്കാനാവും. മറ്റൊരു ഉദാഹരണമാണ് സാറായും അബ്രാഹവും തമ്മിലുള്ള ബന്ധം. സാറ വന്ധ്യയായിരുന്നു, മക്കളുണ്ടായില്ല. അങ്ങനെ ഇരിക്കെ സാറ ഒരു ഉപാധി കണ്ടുപിടിച്ചു, ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ വാഗ്ദാനം പൂർത്തിയാവാൻ. തന്റെ ദാസിയായ ഹാഗാറിനെ അബ്രാഹത്തിന് നൽകിക്കൊണ്ട് അബ്രാഹത്തിന് സാറായിക്ക് ജനിക്കേണ്ടിയിരുന്ന കുഞ്ഞിനെ ദാസിയായ ഹാഗാറിൽ നിന്ന് ജനിക്കാൻ ഒരിടയാക്കി. ഇത് നമുക്കിന്ന് അരോചകമായി തോന്നാം. ഭാര്യ വന്ധ്യയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ത്രീയിൽ നിന്ന് കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് ചോദിക്കാം. അന്ന് മെസൊപ്പൊട്ടേമിയയിൽ നിലവിരുന്ന നിയമത്തിന് അനുസൃതമായൊരു പ്രവൃത്തിയാണിത്. അന്നത്തെ നിയമഗ്രന്ഥങ്ങളിൽ ഇപ്രകാരമുള്ള നിയമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ അന്ന് നിലവിലിരുന്ന ആചാരമര്യാദകൾ അനുസരിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. അങ്ങനെ ജനിക്കുന്ന കുഞ്ഞ്, ഹാഗാറിന് ജനിക്കുന്ന കുഞ്ഞ് അബ്രാഹത്തിന്റെ സന്തതിയാണ്. അത് സാറായുടെ സന്തതിയായി തന്നെ പരിഗണിക്കപ്പെടും. പ്രസവിക്കുന്നത് ഹാഗാറാണെങ്കിലും മാതൃത്വം സാറായുടേതായിരിക്കും. ഇങ്ങനെയുള്ള ആചാരങ്ങൾ ധാരാളം ബൈബിളിൽ കാണാം. ഇന്ന് നിലവിലുള്ള ആചാരങ്ങളല്ല, ഈ ആചാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്താണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. അന്ന് നിലവിലിരുന്ന സാഹിത്യ രൂപങ്ങൾ, അവരുടെ സംസ്കാരം, അവരുടെ വിശ്വാസങ്ങൾ, ഇതെല്ലാം ഇന്ന് വളരെയേറെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കുറേയേറെ ശാസ്ത്ര ശാഖകൾ ഇത് നമുക്ക് സഹായകമായി തീർന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പുരാവസ്തു ഗവേഷകന്മാർ കഴിഞ്ഞ രണ്ട് നൂറ്റാണ്ട് കാലത്ത് മെസോപൊട്ടേമിയയിലും ഈജിപ്തിലും നടന്ന പുരാവസ്തു ഗവേഷണങ്ങൾ, ബൈബിളിന്റെ പശ്ചാത്തലം, ബൈബിളിലെ സാംസ്കാരിക പ്രത്യേകതകൾ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് പ്രകാശം നമുക്ക് നൽകിയിട്ടുണ്ട്. അവിടെ നിലവിലിരുന്ന പുരാണങ്ങളും ഇതിഹാസങ്ങളും നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. ബൈബിളിലെ പല വിവരണങ്ങളും ഈ പുരാണ ഇതിഹാസങ്ങളുമായി സാമ്യമുള്ളവയാണ്. അപ്പോൾ അവയൊക്കെ കണക്കിലെടുത്തെങ്കിലേ ഇന്നത്തെ ബൈബിൾ പഠനം പൂർണ്ണമാവുകയുള്ളൂ. നരവംശാസ്ത്രം, പുരാവസ്തു ഗവേഷണം, ഭാഷ, സാഹിത്യ രൂപങ്ങൾ, ഇതെല്ലാം നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അടുത്തതായി, ബൈബിൾ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് എന്നോർക്കുക. എഴുതപ്പെട്ട ഗ്രന്ഥസമാഹാരമാണെന്ന് നമ്മൾ പറഞ്ഞു. ഏതായാലും എഴുതപ്പെട്ടതാണ്. എഴുതപ്പെട്ട വാക്കുകൾക്ക് അതിൻ്റെതായ അർത്ഥമുണ്ടാകും. അപ്പോൾ അതിനെ ഒരു സാഹിത്യമായി തന്നെ കണക്കിലെടുക്കണം. നമ്മൾ തുടർന്ന് പോകുന്നതിന് മുൻപേ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന്റെ വചനമാണ് ബൈബിൾ. അതുകൊണ്ട് നമ്മൾ അതിനെ വിശ്വാസത്തോടുകൂടി സമീപിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥനാപൂർവ്വം ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തെങ്കിലേ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം വിശ്വാസവും പ്രാർത്ഥനയും നമ്മൾ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ ഒരു പഠനവും വിശകലനവും ബൈബിളിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ആവശ്യമാണ്. മനുഷ്യന്റേതായ ഭാഷയിൽ, മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ദൈവം സംസാരിച്ചതുകൊണ്ട് ആ ഭാഷ, മനുഷ്യന്റേതായ ഭാഷ ഇന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ഭാഷയിൽ ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം, എന്ത് സാഹിത്യ രൂപമാണ് ബൈബിളിലുള്ളത്? ഏതെല്ലാം സാഹിത്യ രൂപങ്ങളിലാണ് ഈ വിശുദ്ധഗ്രന്ഥം വിരചിതമായിരിക്കുന്നത്? ഉദാഹരണത്തിന്, ബൈബിളിൽ ചരിത്രമുണ്ട്. ചരിത്രമാണ് അധികമെങ്കിലും എന്ന് പറയാം. സാമുവലിന്റെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ, ദിനവൃത്താന്തങ്ങൾ ഒന്ന് രണ്ട് പുസ്തകങ്ങൾ, അതുപോലെ എസ്ര, നെഹെമിയ, ഇതൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളാണ്. ആധികാരികമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ എഴുതപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങൾ. ഇവയെ ചരിത്രമായി തന്നെ കണക്കാക്കണം, മറ്റേത് ചരിത്ര ഗ്രന്ഥവും പോലെ. പക്ഷേ ബൈബിൾ കാണുന്നത് എല്ലാം ചരിത്രമാണ് എന്ന് നമ്മൾ കരുതരുത്. ചരിത്ര ഗ്രന്ഥങ്ങളല്ല പ്രവചന ഗ്രന്ഥങ്ങൾ. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ കണ്ടായിരുന്നു, 18 പുസ്തകങ്ങൾ പ്രവാചക ഗ്രന്ഥങ്ങളായിട്ടാണ് കരുതപ്പെടുന്നത്. അതിൽ ചരിത്രമുണ്ട്, പക്ഷേ അതിലേറെ പ്രസംഗമുണ്ട്. പ്രവാചക ഗ്രന്ഥങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള സാഹിത്യ ശൈലിയുണ്ട്. ജനത്തെ മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യുക, മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടി ജനങ്ങളുടെ തെറ്റുകൾ എടുത്തു കാണിക്കുക, ദൈവ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ജനജീവിതത്തെ വിശകലനം ചെയ്ത് തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനസ്സ് തിരിയാൻ, കടന്നു വരാൻ ദൈവം ജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ആഹ്വാനത്തെ പ്രവചനങ്ങളായി നമുക്ക് കണക്കാക്കാൻ സാധിക്കും. പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഉള്ള പ്രവചനങ്ങളെ നമ്മൾ ചരിത്രമായിട്ടല്ല കാണുന്നത്, അതേ പ്രസംഗങ്ങളായിട്ട്, ആഹ്വാനങ്ങളായിട്ടാണ്. ബൈബിളിൽ ധാരാളം കീർത്തനങ്ങളുണ്ട്. സങ്കീർത്തനങ്ങൾ ഉദാഹരണത്തിന് 150 കീർത്തനങ്ങളാണ്. ഈ കീർത്തനങ്ങൾ തന്നെ പല രീതിയിലുള്ളതുണ്ടാവും. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കീർത്തനങ്ങളുണ്ട്. ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുന്ന കൃതജ്ഞതാ ഗീതങ്ങളുണ്ട്. ദുഃഖം പ്രകടിപ്പിക്കുന്ന വിലാപങ്ങളുണ്ട്. ഇങ്ങനെ അനേകം കീർത്തനങ്ങൾ. ആ കീർത്തനങ്ങളിൽ പലപ്പോഴും ആലങ്കാരിക പ്രയോഗങ്ങളുണ്ടാവും. അവയൊന്നും നമുക്ക് ചരിത്രങ്ങളായോ വാച്യാർത്ഥത്തിലോ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ബൈബിളിൽ കവിതയുണ്ട്, മനോഹരമായ കവിതകളും കാവ്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ഉത്തമഗീതം. ഉത്തമഗീതം ഒരു മനോഹരമായ കാവ്യമാണ്. കാവ്യത്തിന് കാവ്യത്തിൻ്റെതായ ഭാഷയുണ്ട്. ആലങ്കാരിക പ്രയോഗങ്ങളാണ് കാവ്യത്തിൽ മുഖ്യമായി നിൽക്കുക. അതിന് പ്രതീകാത്മകമായ അർത്ഥമുണ്ടാകും. പറയുന്ന കാര്യങ്ങളൊന്നും അക്ഷരാർത്ഥത്തിലായിരിക്കുകയില്ല അവിടെ മനസ്സിലാക്കേണ്ടത്. പ്രതീകാത്മകമായ അർത്ഥം മനസ്സിലാക്കാതെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ നമ്മൾ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ പോകും. ബൈബിളിൽ ധാരാളം ചൊല്ലുകളുണ്ട്, പ്രോവേർബ്സ്. സുഭാഷിതങ്ങൾ, പ്രഭാഷകന്റെ പുസ്തകം, ഈ രണ്ട് പുസ്തകങ്ങളും ഏതാണ്ട് മുഴുവനായി തന്നെ ചൊല്ലുകളുടെ സമാഹാരങ്ങളാണ്. നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യന്റെ വിവിധങ്ങളായ അനുഭവങ്ങളിലൂടെ സ്ഫുടം ചെയ്തു വന്ന കാര്യങ്ങൾ വളരെ ചുരുക്കം വാക്കുകളിൽ ജീവിതത്തിന് മാർഗദർശനം നൽകുന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്നവയാണ് ചൊല്ലുകൾ. അത് ഇസ്രായേൽ രൂപം കൊണ്ടവ മാത്രമല്ല, മറ്റു ജനതകളുടെ ഇടയിൽ രൂപം കൊണ്ട ചൊല്ലുകളും ബൈബിളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മെസോപൊട്ടേമിയയിലും ഈജിപ്തിലുമൊക്കെ നിലവിലിരുന്ന ചൊല്ലുകളും ബൈബിളില് ചൊല്ലുകളായി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചൊല്ലുകൾക്ക് ചൊല്ലുകളുടേതായിട്ടുള്ള അർത്ഥമുണ്ടാവും. ഉദാഹരണത്തിന്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, യേശു പറഞ്ഞൊരു വാക്കാണ്. പലരും ചോദിക്കാറുണ്ട്, മരിച്ചവർക്ക് ഇങ്ങനെ മരിച്ചവരെ അടക്കാൻ സാധിക്കും? മരിച്ചവർ അവിടെ മരിച്ചു കിടക്കുകയല്ലേ? ഇനി ആരാണ് മരിച്ചവർ, ആരാണ് മരിച്ചവരെ അടക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചു വരാം. പക്ഷേ ഇതൊരു പഴഞ്ചൊല്ലാണ് എന്ന് മനസ്സിലാക്കാതെ വാച്യാർത്ഥത്തിൽ എടുക്കുന്നത് കൊണ്ടാണ് ഈ സംശയങ്ങൾ ഉണ്ടാവുക. മരിച്ചവർ തങ്ങളെ മരിച്ചവരെ അടക്കട്ടെ എന്ന് യേശു പറയുന്ന സാഹചര്യം ഓർക്കുക. യേശു ഒരാളെ ശിഷ്യനാവാനായിട്ട് വിളിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിനെ സംസ്കരിച്ചതിന് ശേഷം മടങ്ങി വന്ന് നിന്നെ അനുഗമിക്കാം. അപ്പോഴാണ് യേശു പറയുന്നത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കട്ടെ, നീ പോയി ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുക. ഇവിടെ വിളി ലഭിച്ച ശിഷ്യൻ ആവശ്യപ്പെട്ടത് മാതാപിതാക്കന്മാരോടുള്ള കടമ അവരുടെ മരണം വരെ പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങി വരാനുള്ള അനുവാദമാണ്. അത് എന്നാണെന്നറിയില്ല. തീർച്ചയായും ബൈബിളിൽ ദൈവം നൽകുന്ന പ്രമാണം തന്നെയാണ്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം, അവർക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്കണം. പക്ഷേ അടക്കിയതിനു ശേഷമേ വരാൻ സാധിക്കും എന്ന് പറയുമ്പോഴേക്കും സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി യേശുവിന് ശിഷ്യനാവി തീരാനുള്ള വിളി മാറ്റിവെക്കുകയാണ്. അങ്ങനെ ഈ മാറ്റിവെക്കലിന് സമയമില്ല. അതുകൊണ്ട് മരിച്ചവരുടെ അടക്കട്ടെ, അതായത് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നീ ചെയ്യുക, മരിച്ചവരുടെ കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി ആരാണ് മരിച്ചവർ എന്ന ചോദ്യത്തിനും വലിയ പ്രസക്തിയില്ല. ഇവിടെ ലൗകികമായ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരാണ് മരിച്ചവർ. അങ്ങനെയുള്ളവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കട്ടെ എന്ന് വ്യാഖ്യാനിക്കാറുണ്ട്. അങ്ങനെയുള്ള വിശദീകരണത്തിലേക്ക് ഒന്നും പോകേണ്ട കാര്യമില്ല. അവിടെ ഒരു പഴഞ്ചൊല്ലായിട്ട് പറയും, നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ചെയ്യുക, മറ്റു കാര്യങ്ങളിൽ നീ ഇടപെടാതിരിക്കുക. പ്രാധാന്യം യേശുവിനെ അനുഗമിക്കുന്ന, യേശുവിന് ശിഷ്യനാവുക എന്നതിനാണ്. ഇങ്ങനെയുള്ള ചൊല്ലുകൾ നമുക്ക് വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ചൊല്ലുകൾ പോലെ തന്നെ ഉപമകളുണ്ട്. ഉപമകൾ കഥകളാണ്. കഥകളെ നമുക്ക് ചരിത്രമായി വ്യാഖ്യാനിക്കാൻ പാടില്ല. ചരിത്രമായി വ്യാഖ്യാനിച്ചാൽ അർത്ഥം ഗ്രഹിക്കാൻ കഴിയാതെ പോകും. ഉദാഹരണത്തിന്, ദാവീദ് രാജാവിന്റെ അടുക്കൽ നാഥാൻ വന്നു പറഞ്ഞ ഉപമയുണ്ട്. 1000 ആടുകൾ ഉണ്ടായിരുന്നവൻ, അയൽപക്കത്തുണ്ടായിരുന്ന ഒരാടിൻകുട്ടി മാത്രം ഉണ്ടായിരുന്ന മനുഷ്യന്റെ ആടിനെ കൊന്ന് കറി വെച്ച കഥ. ആ ഉപമയ്ക്ക് അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ടായിരുന്നു, അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. ദാവീദ് ചെയ്ത കുറ്റത്തെക്കുറിച്ച് ദാവീദിനെ ബോധ്യപ്പെടുത്തുക എന്നതാണ് നാഥാന്റെ ലക്ഷ്യം. ബോധ്യപ്പെടുത്തുക മാത്രമല്ല, ആ ബോധ്യത്തിൽ നിന്ന് മാനസാന്തരത്തിലേക്ക്, ജീവിത പരിവർത്തനത്തിലേക്ക് ദാവീദിനെ നയിക്കുക എന്നത് ഉപമയുടെ ലക്ഷ്യമായിരുന്നു. ചെയ്ത തെറ്റിന്റെ കാഠിന്യം ദാവീദിനെ കൊണ്ട് തന്നെ ഏറ്റുപറയിക്കാൻ വേണ്ടിയാണ് നാഥാൻ ആ കഥ പറഞ്ഞത്. കഥ കേട്ട ദാവീദ് ക്രുദ്ധനായി പറഞ്ഞു, ആ മനുഷ്യൻ മരിക്കണം, അവൻ നാലിരട്ടിയായി മടക്കി കൊടുക്കുകയും ചെയ്യണം. അപ്പോഴാണ് നാഥാൻ ഉപമയുടെ ലക്ഷ്യം വ്യക്തമാക്കുക, നീ തന്നെയാണ് ആ മനുഷ്യൻ. ദാവീദ് അറിയാതെ തന്റെ മേൽ തന്നെ വിധി പ്രസ്താവിക്കുകയായിരുന്നു. ഉപമകൾ ഏറ്റവും കൂടുതൽ പ്രബോധന മാധ്യമമായി ഉപയോഗിച്ചത് യേശു ക്രിസ്തു തന്നെയാണ്. യേശുവിന്റെ ധാരാളം ഉപമകൾ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉപമകളെല്ലാം അന്നത്തെ ജീവിത സാഹചര്യത്തിൽ നിന്ന് എടുത്ത കഥകളാണ്. പക്ഷേ അവയൊന്നും ചരിത്ര സംഭവങ്ങളായി നമ്മൾ വ്യാഖ്യാനിക്കണമെന്നില്ല. ഉദാഹരണത്തിന്, ജെറൂസലമിൽ നിന്ന് ജെറിയിക്കോയിലേക്ക് യാത്ര ചെയ്ത മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. കള്ളന്മാർ അവനെ പരിക്കേൽപ്പിച്ചു, അവന്റെ വസ്ത്രം പോലും ഉരിഞ്ഞെടുത്ത് കടന്നുപോയി. മുറിവേറ്റ് വഴിയിൽ കിടന്ന ആ മനുഷ്യനെ കണ്ടിട്ട് കാണാതെ കടന്നുപോയ പുരോഹിതനും ലേവ്യരും, അതിനുശേഷം വന്ന് അവനിൽ അലിവ് തോന്നിയ സമറിയാക്കാരൻ. സമറിയാക്കാരനാണ് ആ മുറിവേറ്റവന് അയൽക്കാരനായി വർത്തിച്ചതെന്ന് ഫരിസേയൻ തന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. സമറിയാക്കാരന്റെ കഥ പറഞ്ഞത് മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ, ആവശ്യം അനുഭവിക്കുന്ന മനുഷ്യനെ അവന്റെ ആവശ്യമനുസരിച്ച് സഹായിക്കുന്നതിലൂടെയാണ് സഹോദര സ്നേഹം പ്രകടമാകേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ ഏത് പ്രത്യേക സ്ഥലത്താണ് ഈ സംഭവം നടന്നത്, സമറിയാക്കാരൻ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ ഏത് സത്രത്തിലാണ് പ്രവേശിപ്പിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കഥകളെ കഥകളായി എടുക്കുക. ഉപമകൾക്ക് അതിൻ്റെതായിട്ടുള്ള ലക്ഷ്യമുണ്ട്. ആ ഉപമ പറഞ്ഞതിൻ്റെ ലക്ഷ്യമെന്താണ്, എന്ത് മുഖ്യമായ പാഠമാണ് ഉപമകളിലൂടെ പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ബൈബിളിൽ നാടകങ്ങളുണ്ട്. ഉദാഹരണത്തിന്, ജോബിന്റെ പുസ്തകമാണ് ഏറ്റവും മനോഹരമായ ഉദാഹരണം. ജോബിന്റെ പുസ്തകം ഒരു വലിയ നാടകമാണ്. വിശ്വപ്രസിദ്ധിയാർജിച്ച മറ്റേത് നാടകത്തോടും കിടപിടിക്കാവുന്ന അത്ര മനോഹരമായൊരു നാടകമാണ് ജോബിൻ്റേത്. ജോബിന്റെ നാടകത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. നീതിമാൻ സഹിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ തേടുക. കണ്ടെത്താത്ത ഒരു ഉത്തരം. ജോബ് നീതിമാനായ മനുഷ്യനായിരുന്നു, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യൻ. അവന് വലിയ പീഡനങ്ങളുണ്ടായി, അതികഠിനമായ സഹനമുണ്ടായി. അവനെല്ലാം നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ആരോഗ്യവും നഷ്ടപ്പെട്ടു. എന്ത് ഇങ്ങനെ സംഭവിക്കുന്നു? അതിന്റെ വിശദീകരണം തേടുകയാണ് ജോബും അവന്റെ മൂന്ന് സ്നേഹിതന്മാരും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ. നാടകത്തിന്റെ ജീവൻ തന്നെ സംഭാഷണമാണല്ലോ. ഈ സംഭാഷണത്തിൽ അവസാനം എലീഹു എന്നൊരു പുതിയ കഥാപാത്രം കടന്നുവന്ന് ദൈവത്തിന്റെ മഹത്വത്തെപ്പറ്റി പ്രഘോഷിക്കും. അവസാനം ദൈവം തന്നെ ചുഴലിക്കാറ്റിൽ പ്രത്യക്ഷപ്പെട്ട് ജോബിനോട് സംസാരിക്കും. ഇതാണ് ജോബിന്റെ നാടകം. അതിനൊരു തുടക്കമുണ്ട്, ഒടുക്കവുമുണ്ട്. ജോബിന്റെ സമ്പത്തിനെ കുറിച്ച് തുടക്കത്തിൽ പറയും, അത് തിരിച്ചു കിട്ടുന്നതിനെ കുറിച്ച് അവസാനവും പറയും. പക്ഷേ ജോബിന്റെ പുസ്തകം ഒരു നാടകം ആണ്. ആ നാടകത്തിലൂടെ ഒരു പ്രത്യേക സത്യമാണ് അവതരിപ്പിക്കുന്നത് മനസ്സിലാക്കാതെ മറ്റ് വിശദാംശങ്ങൾ തങ്ങി നിന്നാൽ എന്താണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും. മറ്റൊരു ഉദാഹരണമാണ് യോനായുടെ പുസ്തകം. മനോഹരമായ ഒരു പുസ്തകം. യോനായുടെ പുസ്തകത്തെയും ഒരു ചരിത്രം എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഹാസ്യ കൃതിയായിട്ടാണ് ഇന്ന് മനസ്സിലാക്കുക. ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട് ആ പുസ്തകത്തിന്. ദൈവത്തിന്റെ കരുണയ്ക്ക് അതിരുകളില്ല. യഹൂദർ മാത്രമല്ല, വിജാതികളും ദൈവത്തിന് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. തന്നെയുമല്ല, പലപ്പോഴും ദൈവത്തിന്റെ ജനമെന്ന് വിളിക്കപ്പെട്ടിരുന്ന യഹൂദരേക്കാൾ വിശ്വാസവും മാനസാന്തരത്തിന് സന്നദ്ധതയും ഉള്ളവരാണ് വിജാതിയരെന്ന് തെളിയിക്കുകയാണ് ആ പുസ്തകത്തിലൂടെ. നിനവേക്കാരുടെ അടുക്കൽ പോയി സുവിശേഷം പ്രസംഗിക്കാനായി, മാനസാന്തരത്തിന് ആഹ്വാനം ചെയ്യാനായി ദൈവം യോനായോട് പറഞ്ഞു. ഇസ്രായേൽ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നിൽക്കുന്നവനാണ് പ്രവാചകൻ. പക്ഷേ ഈ പ്രവാചകൻ ദൈവത്തിന്റെ വിളി കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം കടകവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുക. കിഴക്കോട്ട് പോകാൻ പറഞ്ഞവൻ നേരെ പടിഞ്ഞാട്ട് പോയി. അവസാനം യോനായുടെ പ്രസംഗം കേട്ട നിനവേക്കാര് നാലു വാക്ക് കേട്ടതേ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടത് ഒന്നോ രണ്ടോ പേരല്ല, രാജ്യം മുഴുവനും. രാജാവ് അടക്കം ആ രാജ്യം മുഴുവൻ മാനസാന്തരപ്പെട്ടു. അതുകൊണ്ട് ദൈവം അവരോട് കരുണ കാണിച്ചു. ഈ പുസ്തകത്തിന്റെ മുഖ്യമായ അർത്ഥം ഇതാണ്, അവിടുത്തെ കരുണയ്ക്കതിരില്ല. തങ്ങളാണ് ദൈവജനമെന്ന് അഹങ്കരിക്കുന്നവരല്ല ദൈവത്തിന്റെ ജനം. ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുന്നവരാരോ അവരാണ്. അതുകൊണ്ട് വിജാതീയരോട് ഒരു അവജ്ഞയും പുച്ഛവും വെച്ചു പുലർത്താതെ അവരെപ്പോലും മാതൃകയായി സ്വീകരിക്കാനും നന്മ എവിടെ കാണുന്നു അതിനെ അംഗീകരിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ് ചെയ്യുക. ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ യോനായുടെ ചരിത്രം ഇവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ യോനായുടെ പുസ്തകം വായിക്കുമ്പോൾ യോന എങ്ങനെയാണ് മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിന്റെ ഉദരത്തിൽ ദഹിക്കാതിരുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. പ്രസക്തമായിട്ടുള്ള ചോദ്യം ഇതാണ്, എന്താണ് ദൈവം ഈ പുസ്തകത്തിലൂടെ യോനായുടെ അനുഭവത്തിലൂടെ പറയാൻ ആഗ്രഹിച്ചത്? എന്താണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഈ പ്രത്യേക മാധ്യമത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത് ബൈബിളിൽ. ബൈബിളിൽ ധാരാളം പ്രതീകങ്ങളുണ്ട്. ഈ പ്രതീകങ്ങളെ മനസ്സിലാക്കാതെ അവയെല്ലാം വാച്യാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാൻ പോയാൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ടാവും, അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോവുകയും ചെയ്യും. ഹാസ്യത്തോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സാഹിത്യ രൂപമാണ് ചരിത്രാഖ്യായിക. ചരിത്രത്തെ ഒരു നോവൽ രൂപത്തിൽ അവതരിപ്പിക്കുക, അടിസ്ഥാനപരമായ ചരിത്ര വസ്തുതകളെ ഭാവന കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്നതാണ് ആഖ്യായിക എന്ന് പറയും. തോബിത്തിന്റെ പുസ്തകം, യൂദത്തിന്റെ പുസ്തകം, എസ്തേർ, ഇതൊക്കെ ഇപ്രകാരമുള്ള സാഹിത്യ രൂപത്തിലാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ പെടുത്തുക. ഇവയിൽ ചരിത്രമുണ്ട്, പക്ഷേ പറയുന്ന എല്ലാ കാര്യങ്ങളും അതേപടി ചരിത്ര സത്യമായിരിക്കണമെന്നില്ല. ചരിത്ര വസ്തുതകളെ ഭാവന കൂട്ടിച്ചേർത്ത് ഒരു പഠനത്തിന് പ്രബോധനത്തിന് സഹായിക്കുന്ന രീതിയിൽ എഴുതിയവയാണ് ഈ പുസ്തകങ്ങളൊക്കെ. ആലങ്കാരിക പ്രയോഗങ്ങളെ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഉദാഹരണത്തിന് യേശുവിന്റെ തന്നെ ചില പദപ്രയോഗങ്ങൾ, ധനവാൻ ദൈവരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഒട്ടകം ഒരിക്കലും സൂചിക്കുഴയിലൂടെ കടന്നു പോവില്ല എന്ന് നമുക്കറിയാം. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അത്രമാത്രം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നത് എത്ര ദുർഘടമാണോ, എത്ര അസാധ്യമാണോ, അതുപോലെ ധനവാൻ തനിക്കുള്ളത് പങ്കുവയ്ക്കാൻ സന്നദ്ധമാവാതെ സമ്പത്തെല്ലാം തന്റേതാണെന്ന് പറഞ്ഞ് തന്നെ തന്നെ ആശ്രയിച്ചിരിക്കുന്നിടത്തോളം കാലം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ഇതാണ് അർത്ഥം. ഒട്ടകത്തെ വിഴുങ്ങുകയും കൊതുകുകളെ അരിച്ചെടുക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് യേശു പറഞ്ഞിട്ടുണ്ട്. നിസാര കാര്യങ്ങളിൽ അമിതമായ വ്യക്തത കാണിക്കുകയും അതേസമയം വളരെ പ്രധാനപ്പെട്ട, യേശു തന്നെ പറയുന്നുണ്ട്, നിയമത്തിലെ പ്രധാനപ്പെട്ട നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ വിസ്മരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ചാണ് ഇത് പറയുക. ഇങ്ങനെയുള്ള ആലങ്കാരിക പ്രയോഗങ്ങളും നമ്മൾ ഒരിക്കലും അക്ഷരാർത്ഥത്തിൽ എടുക്കുകയില്ല. പറഞ്ഞതിനെല്ലാം ചുരുക്കം ഇതാണ്, ബൈബിളില് ചരിത്രമുണ്ട്, ബൈബിളില് പ്രതീകങ്ങളുണ്ട്, വാച്യാർത്ഥത്തിൽ എടുക്കേണ്ട ബൈബിൾ ഭാഗങ്ങളുണ്ട്, വാച്യാർത്ഥത്തിലല്ലാതെ വ്യംഗ്യ അർത്ഥത്തിൽ എടുക്കേണ്ടവയുമുണ്ട്. ഇതിലേതാണ് ചരിത്രം, ഏതാണ് ഉപമ എന്ന് മനസ്സിലാക്കാതെ ചരിത്രത്തെയും ഉപമയെയും കൂട്ടിക്കുഴച്ചാൽ ദൈവം പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകും. അതുകൊണ്ട് ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ബൈബിളിൽ ഇതേത് സാഹിത്യ രൂപമാണെന്ന് മനസ്സിലാക്കണം. അതിന് പഠനം ആവശ്യമാണ്. ബൈബിൾ പഠിച്ചവരുണ്ട്, ബൈബിൾ സഭ ആധികാരികമായി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ബൈബിൾ ഭാഗം എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് ആത്യന്തികമായ അർത്ഥം നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടത് പഠിപ്പിക്കേണ്ടത് സഭയുടെ ആധികാരികമായ പ്രബോധനമാണ്. അതല്ലാതെ ഓരോരുത്തരും ബൈബിൾ വായിച്ച് തങ്ങൾക്കിഷ്ടമുള്ള വ്യാഖ്യാനം നൽകിയാൽ ദൈവം ആഗ്രഹിച്ച കാര്യമായിരിക്കില്ല നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ പഠനം സമാപിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവിടുത്തെ വചനം പ്രഘോഷിക്കാൻ തിരുമനസ്സായ ആ വലിയ കൃപയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നിത്യമായ വചനം മാംസം ധരിച്ചു മനുഷ്യനായി വന്നപ്പോൾ ഞങ്ങളുടേതായ ബലഹീനതകളെല്ലാം ഏറ്റെടുത്തതുപോലെ അങ്ങയുടെ സത്യമാകുന്ന വചനം ലിഖിത രൂപത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഭാഷകൾ പ്രത്യേകതകളും ഏറ്റെടുക്കാൻ തിരുമനസ്സായല്ലോ. കർത്താവേ, 3000 വർഷങ്ങൾ മുമ്പ് അവിടുന്ന് പ്രവാചകന്മാരിലൂടെയും പിതാക്കന്മാരിലൂടെയും പുരോഹിതന്മാരിലൂടെയും മറ്റ് ബൈബിൾ രചയിതാക്കളിലൂടെയും വെളിപ്പെടുത്തി തന്ന വചനം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഇവയിലൂടെ ഇന്ന് ഞങ്ങളോട് എന്താണെന്ന് പറയുന്നതെന്ന് ഗ്രഹിക്കാനായി ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ പഠിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരൻ, ആമേൻ.